നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രസംഗികനാരാ? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ഭൂമിയിൽ ഇതുവരെ പ്രസംഗിച്ചതിൽ ഏറ്റവും നല്ല പ്രീച്ചർ അത് ജീസസ് ആണ്. പക്ഷെ യേശുവിന്റെ പ്രസംഗം മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് വായിച്ചാൽ മനസ്സിലാകത്തില്ല. യു നീഡ് ടു ടേക്ക് ടൈം ടു തിങ്ക്, ടു മെഡിറ്റേറ്റ് വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ജീസസ്. യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചിരിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ലാഫ്ഡ് വെൻ യു റെഡ് ദ മെസ്സേജ് ഓർ വെൻ യു ഹേർഡ് ദ മെസ്സേജ് ഓഫ് ജീസസ്? ചിരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്റെ കാരണം, നമ്മൾ ചിരിക്കാത്തതിന്റെ കാരണം മെസ്സേജ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. യേശു തമാശ പറഞ്ഞോ? യേശു തമാശ പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ഒരു അത് സംഭവം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, കൾച്ചർ മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് തമാശയായിട്ട് തോന്നാത്തത്. യേശു ഒരിക്കൽ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം, ഒരൊട്ടകം സൂചിക്കുഴിലൂടെ ഒന്ന് കടക്കുന്ന നിങ്ങളൊന്ന് ഭാവനയെ കണ്ടു നോക്കിയേ. സൂചിക്കുഴി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? നീഡിൽ, ഐ നീഡിൽ അല്ലേ? ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിലൂടെ കടക്കാൻ ട്രൈ ചെയ്ത് അങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒടിഞ്ഞ് മടങ്ങി നുവർന്ന് മാക്സിമം ട്രൈ ചെയ്ത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യേശു ചെറു തമാശ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ യേശുവിന്റെ അന്നത്തെ ആ ഓഡിയൻസിന് അത് മനസ്സിലായി. അതുകൊണ്ട് യേശുവിനെ, യേശുവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. റിലാക്സ് ആയിട്ടിരുന്ന് വീണ്ടും വീണ്ടും അതിനെ ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത യേശുവിന്റെ പ്രസംഗത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇനി യേശുവിന്റെ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അങ്ങനെയാണ് യേശുവിന്റെ പലപ്പോഴും ഉള്ളൊരു മെത്തേഡ്. ഈ അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? യേശു പറഞ്ഞു, വെയിറ്റ്, ഒരു ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? അപ്പോൾ യേശുവിന്റെ സംസാരം വളരെ മനോഹരമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പം നമ്മൾ പലപ്പോഴും കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ നമുക്ക് പൗലോസിനെ കൂടുതൽ ഇഷ്ടം. ഏറ്റവും ഇഷ്ടതാ റോമലേഖനമല്ലേ? കാരണം കുറച്ചും കൂടെ ലോജിക്കൽ ആയിട്ട് ഉള്ള ഒരു റൈറ്റിംഗ് ആണത്. ഓക്കെ, അത് നമ്മൾ വായിക്കണം. പക്ഷേ യേശുവിൻ്റെ ആ ശൈലി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ യേശുവിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഒന്ന് വായിക്കാൻ പോവാ, ധ്യാനിക്കാൻ പോവാണ്. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് 10.
അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്.
ശ്രദ്ധിക്കണേ, എ ലോയർ സ്റ്റുഡ് അപ്പ് ആൻഡ് പുട്ട് ഹിം ടു ദ ടെസ്റ്റ്. യേശുവിനെ പരീക്ഷിച്ചു. ഇന്ന് നാടൻ ഭാഷ പറഞ്ഞാൽ ഈ കടുവായെ പിടിക്കുന്ന കിടുവായോ? ഇവിടെ യേശുവിനെ പരീക്ഷിക്കുക. അപ്പൊ അദ്ദേഹം, അപ്പൊ പരീക്ഷിക്കാൻ വന്നയാൾ ചില്ലറയാളല്ല, അദ്ദേഹം ആരാണ്? ഒരു ലോയർ. ലോയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് ഈ ലോയർ എന്ന് പറഞ്ഞ ലോയർ ന്യായപ്രമാണ സംബന്ധമായ വിഷയങ്ങളിൽ വളരെ പരിചയമുള്ള ഒരാളാണ്. ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ലോ. അതാ ലോയർ എന്ന് പറയാൻ കാര്യം, നമ്മളെ അഡ്വക്കേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങളിൽ ഹീസ് ആൻ എക്സ്പേർട്ട്. ഇനി അത് മാത്രമല്ല, പുള്ളിക്കാരന്റെ ചോദ്യം, ഒത്തിരി പേര് ചോദ്യം ചോദിക്കുന്നു, നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താ ചോദ്യം? നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം? What shall I do to inherit eternal life? It's a good question. നമ്മളാണ് എന്ത് മറുപടി പറയും? Four laws. Jesus loves you. That is the first point. Second point, you are a sinner. Third point, repent. Fourth point, believe in Jesus. You will be saved. ഇതാ നമ്മുടെ കുഴപ്പം. നമ്മളെല്ലാം ഒരു ഫ്രെയിമിന്റെ അകത്ത് ഒതുക്കാനായിട്ട് ആഗ്രഹിക്കുക. യേശു നേരെ തിരിച്ച, യേശു ഒരു ചോദ്യം ചോദിച്ചു. യേശു അവനോട് എന്താ, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ? ഹൗ ഡസ് ഇറ്റ് റീഡ് ടു യു? ആ ഒന്നാമത് രണ്ട് ചോദ്യമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? പിന്നെ രണ്ടാമത്തെ കാര്യം, അതെങ്ങനെയാ നീ വായിക്കുന്നേ? നിനക്കെങ്ങനെയാ അത് മനസ്സിലാകുന്നേ? ഇപ്പൊ രണ്ട് ചോദ്യങ്ങളാ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ വേണേലും മനസ്സിലാക്കാം. ഈ ബൈബിള് വായിക്കുന്ന, ബൈബിൾ അല്ല പ്രശ്നം, ഇത് വായിക്കുന്നവന്റെ കുഴപ്പമാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ഇന്നത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജ് ഒക്കെ ഇന്ന് കേൾക്കാറുണ്ട്. എന്താ ലോകത്ത് സംഭവിക്കുന്നത്? ഇപ്പൊ ഒരാളുടെ പ്രസംഗം, ഇപ്പൊ പുള്ളി പറയാണ്, നിങ്ങൾക്കൊരു കാറ് കിട്ടുന്നതിൽ യേശുവിന് അസൂയൊന്നുമില്ല, നിങ്ങൾക്കൊരു വീട് കിട്ടുന്നതിലും യേശുവിന് അസൂയൊന്നുമില്ല. ഇത് കേട്ടാ തോന്നും യേശുവിന് എന്തൊക്കെയോ അസൂയുണ്ടെന്ന്. പുള്ളി പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? പറഞ്ഞു വരുന്നതിന്റെ മെസ്സേജ് ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തരാൻ യേശു ആഗ്രഹിക്കുക. അതിനാ ഉള്ളി ഈ പോയിന്റ് പറഞ്ഞു പറഞ്ഞു വരുന്നത്. ഞാൻ കുറെ നേരം ഇരുന്ന് കേട്ടു നോക്കി, എനിക്ക് വിഷമം തോന്നി സത്യത്തിൽ. ഐ വാസ് റിയലി സാഡ്. അദ്ദേഹത്തിന്റെ പല മെസ്സേജ് ഞാൻ കേട്ടു നോക്കി, കാരണം ഓടിച്ചെന്ന് കേട്ടു നോക്കി, കാരണം എന്താ പറയുന്നത്. എല്ലാ മെസ്സേജിന്റെ അകത്തും ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ. പറയുന്നത് പല പോയിന്റ് ആയിരിക്കും, പറയുന്നത് ഉൽപ്പത്തി ആയിരിക്കും, ചിലത് വെളിപ്പാടായിരിക്കും, ചില സങ്കീർത്തനായിരിക്കും. പക്ഷേ എങ്ങനെ കടന്ന് കളിച്ചാലും ഒരൊറ്റ പോയിന്റ് പുള്ളിക്കൊണ്ട് അവസാനിപ്പിക്കും. എന്താണെന്നറിയാമോ? എന്താ, യേശു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ കൊട്ടപ്പടി തരാനായിട്ടാ. അതാ ഞാൻ പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാ നീ എങ്ങനെയാ അത് വായിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഈ പ്രസംഗികരാരും ബൈബിളിന് വെളിയിലല്ല പ്രസംഗിക്കുന്നത്, ബൈബിളിൽ നാം പ്രസംഗിക്കുന്നത്. ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന പ്രീച്ചേഴ്സ് ബൈബിളിന് വെളിയിൽ നല്ല അവർ പ്രസംഗിക്കുന്ന, ബൈബിളിലെ വാക്യവിടുത്താ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ഇവനോട് ചോദിച്ചത്, നീ എങ്ങനെയാ ഇത് വായിക്കുന്നത്? ഹൗ ഡു യു റീഡ് ഇറ്റ്? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ദ്രവ്യാഗ്രഹം ഉള്ളിൽ കിടന്നാൽ, ഇഫ് യു ആർ എ ലവർ ഓഫ് മണി, വെറെവർ യു റീഡ് ദ ബൈബിൾ, വെൻ എവർ യു റീഡ് ദ ബൈബിൾ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബൈബിൾ ഈസ് ടെല്ലിംഗ് യു ടു മേക്ക് യു റിച്ച്. ദ്രവ്യാഗ്രഹം ഉള്ളിൽ കിടന്നാൽ, എന്നിട്ട് ബൈബിൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നറിയാമോ, ഞാൻ ഒത്തിരി വലിയ പണക്കാരനാകണമെന്ന ദൈവത്തിന്റെ പ്ലാൻ. വാക്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്താ, എന്തൊക്കെയാ വാക്യമുള്ളേ? ചില വാക്യമൊക്കെ പറഞ്ഞേ, യേശു ദരിദ്രനായത് നിങ്ങളെ സമ്പന്നരാക്കാനാ. കാരണം എന്തെന്നറിയാമോ, എന്റെ മനസ്സിൽ കിടക്കുന്ന എന്താ, സമ്പന്നാവണമെന്നുള്ള ചിന്തയാ. അതുകൊണ്ട് ഇത് വായിക്കും, ഈ വാക്യം വായിക്കും, അങ്ങനെ തോന്നുള്ളൂ, അങ്ങനെ തോന്നുള്ളൂ. കൊടുത്താൽ എന്ത് ചെയ്യും? കിട്ടും. കൊല്ലത്തും കിട്ടുമെന്നാ പണ്ട് പറഞ്ഞോണ്ടിരുന്നത്, ഇപ്പൊ അത് മാറി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 30, 60, 100 മേനിയൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ കിട്ടും. അമർത്തി കുലുക്കി വലിയൊരു അളവ് നിറച്ച് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. ആ ഇത് ദ്രവ്യാഗ്രഹം ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്നറിയാമോ, നമ്മൾ ഭയങ്കര വലിയ പണക്കാരൻ, ഒരു അത്യാവശ്യം ഒരു ബിർള എങ്കിലും ആകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൗ ഡു യു റീഡ് ഇറ്റ്? എങ്ങനെ വായിക്കുന്നേ? അതുകൊണ്ട് ആദ്യത്തെ കാര്യം, വായിക്കുന്നത് ബൈബിളാണെന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, വായിക്കുന്നവൻ എങ്ങനെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കയീനും ഹാബേലും രണ്ടുപേരും യാഗമർപ്പിക്കാൻ വന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പം യാഗമല്ല പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ആരാ യാഗം അർപ്പിക്കുന്നവനാ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ബൈബിള് വായിക്കുന്നു എന്നുള്ളതല്ല, ബൈബിള് വായിക്കണം, പക്ഷേ ഏത് മനോഭാവത്തോടുകൂടി ബൈബിൾ വായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൗ ഡു യു റീഡ്? എങ്ങനെയാ ബൈബിൾ വായിക്കുന്നത്? ഓക്കെ, കാരണം ഇവൻ ആരാ? ലോയറാ. മിക്കവാറും ഈ ലോയേഴ്സിന് ലോ കാണാതെ അറിയാം. അന്നേരം അവരെന്ത് ചെയ്യും? റെഫറൻസ് പറയും. ഇവരും മിടുക്കന്മാരാ. ഉടനെ ഇവൻ ആൻസർ പറഞ്ഞു, വേഴ്സ് 27, എന്താണ്? You shall love the Lord your God with all your heart and with all your soul and with all your strength and with all your mind and your neighbor as yourself. ആ കണ്ടോ, ഇവൻ ആള് അറിയാൻ മേലാത്ത പുള്ളിയൊന്നുമല്ല. ഇദ്ദേഹത്തിന് വളരെ നന്നായിട്ട് ന്യായപ്രമാണം അറിയാം. ന്യായപ്രമാണത്തിന്റെ എസെൻസ് എന്താണെന്നും അറിയാം. വാട്ട് ഈസ് ദ കോർ മെസ്സേജ് ഓഫ് ദ ലോ? ഹി നോസ് ദാറ്റ്. അവൻ അറിയാം, അറിയാം. അവൻ പറഞ്ഞു, കർത്താവ് പുഷ്പം പോലെ പറയാം, ഇതാ ചോദ്യത്തിന്റെ ആൻസർ. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഒറ്റക്കാരും ചെയ്താൽ മതി. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കർത്താവിന്റെ ആൻസർ കണ്ടോ, 28-ാമത്തെ വാക്യം, വേഴ്സ് 28. എന്നാൽ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, യു ഹാവ് ആൻസേർഡ് കറക്റ്റ്ലി, ഡു ദിസ് ആൻഡ് യു വിൽ ലിവ്. ആ കർത്താവ് പറഞ്ഞു, മോനെ ആൻസർ വളരെ കറക്റ്റാ, ഇത് നീ ചെയ്താൽ മതി, നീ എന്ത് ചെയ്യും? ജീവിക്കും. അപ്പം സംഭവം ഇന്റലക്ച്വലി ഹീസ് കറക്റ്റ്, കറക്റ്റാ പറഞ്ഞേ. അപ്പോഴ് 29-ാമത്തെ വാക്യം, ഒരു ചെറിയ കുറ്റബോധം അവന് വന്നു കേട്ടോ. കാരണം യേശു സംസാരിക്കുമ്പോൾ അങ്ങനെയാ, കാരണം എവിടെങ്കിലും കയറി കൊളുത്തു വീഴും. അതാ യേശു സംസാരിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു ഹുക്ക് കയറി ഹൃദയത്തിൽ കയറി കൊളുത്തു. അപ്പോൾ അവന് ഈ ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവന് ചെറിയൊരു സംശയം. ഓക്കെ, അവൻ ആദ്യത്തെ ഒന്ന് ചിന്തിച്ചു, എന്നറിയാമോ, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അത് വലിയ കുഴപ്പമില്ല, കാരണം എന്താ, ന്യായപ്രമാണം കാണാതെ അറിയാം. ഹി നോസ് ദ ലോ. അത് മാത്രമല്ല, കൃത്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിൽ എവിടെയോ ഒരു പോരായ്മ. എങ്കിലും അവനെ ചിന്തിച്ചെന്നറിയോ, അവൻ എഴുതിയിരിക്കുന്ന വാക്യോട് വളരെ ബ്യൂട്ടിഫുൾ ആണേ. അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. ഇതാണ് ബേസിക് പ്രോബ്ലം. എന്താ? ഇവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഐ ആം ഓക്കേ എന്നൊന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ, ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ആളാ. ഹി വാണ്ട്സ് ടു പ്രൂവ് ദാറ്റ് ഐ എം ഓക്കേ. എന്നിട്ട് യേശുവിനോട് ചോദ്യം ചോദിക്കുക, ആരാ എന്റെ നെയ്ബർ, എന്റെ അയൽക്കാരൻ ആരാ? സൗരങ്ങളെ, ഈ ദൈവവചനം വായിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചതി ഇതാ എന്ന് പറഞ്ഞാൽ, എന്താ ചതി എന്നറിയാമോ, ഞാനിതൊക്കെ അങ്ങ് അനുസരിക്കുന്നു നമ്മുടെ ചിന്ത വരുന്നത്. പക്ഷെ ദൈവവചനം തന്നിരിക്കുന്ന കാര്യം ഇതനുസരിക്കുന്നില്ലെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. ഇതനുസരിക്കുന്നില്ലെന്ന് തിരിച്ചറിയുന്ന ഒരുവനാ ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് നിലവിളിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കുഴപ്പം, നമ്മളത് അനുസരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് നമ്മൾ മുഴുവൻ ഇത് ചെയ്യുന്നത്. എന്ത് വാക്യം വായിച്ചാൽ നമ്മളുടനെ ചിന്തിക്കുന്ന തന്നെ, ആ ഇത് ഞാൻ അനുസരിക്കുന്നുണ്ട്, പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതല്ലേ. പക്ഷെ ഈ വചനം തന്നിരിക്കുന്നത് എന്താ? ഇത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാ, ദൈവത്തിന്റെ നേച്ചറാ, ദൈവത്തിന്റെ ഹൃദയമാ. ഇതിൽ നിന്ന് എത്രയോ താഴെയാ എന്റെ സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കാൻ വേണ്ടി തിരുവചനം തന്നിരിക്കുന്നേ. അത് കണ്ടിട്ട് ഞാൻ എന്റെ കർത്താവേ അവിടുത്തെ കൃപയില്ലാതെ എനിക്ക് എങ്ങനെ അനുസരിക്കാനായിട്ട് കഴിയും, എന്നെ സഹായിക്കണേ, ഹെൽപ്പ് മീ ലോർഡ് എന്ന് പറയുമ്പോൾ ദൈവം കൃപ തന്നിട്ട് നമുക്കതനുസരിക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്തരാക്കും. ഇതാ അതിന്റെ പാറ്റേൺ, ഇതതിന്റെ വഴി. പക്ഷെ ഇവനവിടെ ചെയ്യുന്നത് തന്നെത്താൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുക. സ്വരങ്ങൾ, നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമുക്കൊരിക്കലും നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ നീതിമാനെന്ന് വിചാരിച്ചാൽ ഞാൻ നീതിമാനാകത്തില്ല, എന്നെ നീതീകരിക്കുന്നവൻ ആരാ? ദൈവമാ എന്നെ നീതീകരിക്കേണ്ടത്. ഗോഡ് ഈസ് ദ ജസ്റ്റിഫയർ. ഞാൻ എന്നെ നീതീകരിക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും നീതിമാനാകത്തില്ല, എന്നെ നീതീകരിക്കേണ്ടത് ആരാ? ദൈവമാ എന്നെ നീതീകരിക്കേണ്ടത്. അപ്പോൾ ഇവന്റെ ചോദ്യത്തിന് യേശു ബൈബിളിൽ ഏറ്റവും മനോഹരമായ ഒരു കഥ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞത് യേശുവിന്റെ കഥയുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ശാന്തമായി നിന്നിരിക്കണം. ജസ് മെഡിറ്റേറ്റ്, ജസ് തിങ്ക്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, അതുകൊണ്ട് ഓരോന്നും വായിക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പുറപ്പെട്ടു. ഈ കഥ വായിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് എത്ര പേരുടെ പിക്ചർ വരുന്നുണ്ടെന്ന് അറിയാമോ? എത്ര പേരുടെ പിക്ചർ വരുന്നുണ്ട്? ഒത്തിരി ആൾക്കാർ നമ്മുടെ മനസ്സിലൂടെ കയറിപ്പോവും. പക്ഷെ അതിൻ്റെ അകത്ത് ഇല്ലാത്തൊരറ്റ ആളെ ഉള്ളാരെന്ന് അറിയാമോ? ആരുടെ പിക്ചർ മാത്രമില്ല, ഞാൻ മാത്രം അതിൻ്റെ അകത്തില്ല, ബാക്കി ഒത്തിരി പേരിൻ്റെ അതുകൂടെ കടന്നുപോകും. ആരൊക്കെയാണെന്ന് അറിയാമോ? വയസ്സേ അവിടെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നെരിഹോവിലേക്ക് പോയി, കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു, അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനെ വിട്ടേച്ചു പോയി. യാദൃച്ഛിയ ഒരു പുരോഹിതൻ വന്നെന്നെ കണ്ടിട്ട് മാറി കടന്നുപോയി. ആ, നമ്മൾ ഉടനെ എടുക്കുക, ലിസ്റ്റ് എടുക്കുക, ആരാ പുരോഹിതൻ? പള്ളിയിലച്ചൻ. പിന്നെ കുറച്ചും കൂടെ റിഫോംഡ് പെന്റക്കോസ്റ്റലാണ് പറയും, അത് പാസ്റ്ററാ. കുറച്ചും കൂടെ അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ പിന്നെ അച്ഛന്മാരല്ലേരും അങ്ങനെയാ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പിക്ചറിൻ്റെ അകത്തുണ്ട്. അതുവഴി കടന്നുപോയി. പിന്നെ ലേവിൻ കടന്നുപോയി, അച്ഛൻ്റെ പുറകെ ആര് പോയി? കപ്പിയാര് പോയി. ഇന്നത്തെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പാസ്റ്ററിന്റെ പുറകെ എന്നാ ചർച്ചിന്റെ സെക്രട്ടറിയും കൂടെ പോയി. നമ്മൾ ഇന്നത്തെ വേർഷനിലൊക്കെ എടുക്കുകയാണെങ്കിൽ ചർച്ചിന്റെ സെക്രട്ടറി കൂടെ, പിന്നെ സെക്രട്ടറിമാരും ആരും ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ആര് കടന്നുപോയി? ഒരു ശമര്യക്കാരൻ കടന്നുപോയി. ആരാ ശമര്യക്കാരൻ? എന്തെങ്കിലും ഒരു പിക്ചർ നമ്മൾ കൊണ്ടുവരാൻ നമ്മുടെ സാധ്യത ഉണ്ടെങ്കിൽ ആരാ ശമര്യക്കാരൻ? പിന്നെ ഞാനല്ലാതെ പിന്നെ ആരായി ശമര്യക്കാരൻ? ഓക്കെ, ശ്രദ്ധിച്ചേ. ആ ശമര്യക്കാരനെ നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കണ്ട വഴി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഒരുത്തൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർദ്ധപ്രാണനായി കടന്നപ്പോൾ അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഹീസ് എ റിലീജിയസ് മാൻ. മതഭക്തിയുടെ ഏറ്റവും വലിയ അപകടം എന്നറിയാമോ? റിലീജിയോസിറ്റി. മതഭക്തിയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലാണെന്നുള്ള ചിന്തയാണ്. എന്താ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ബൈബിള് വായിക്കുന്നു, ഞാൻ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും ചർച്ചിൽ വരുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്ത, ഞാൻ എങ്ങോട്ടേക്കുള്ള യാത്രയില്ല, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലാണെന്ന്. ഇതാ മതഭക്തിയുടെ അപകടം. പക്ഷെ ഈ മനുഷ്യൻ യെരുശലേമിലേക്ക് പോവാ, നമുക്ക് അറിയാം, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മളിങ്ങനെ പല പ്രസംഗങ്ങൾ കേട്ടുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അവനവിടെ മരിച്ച പോലെ കിടക്കുന്ന കണ്ടേ, അപ്പൊ അതുകൊണ്ട് മരിച്ചു കാണുമായിരിക്കും. ശവത്തെ തൊട്ടാൽ എന്തു ചെയ്യും? അശുദ്ധനാകും. അതുകൊണ്ട് റീസൺ പറഞ്ഞ് പുള്ളി കടന്നുപോയി. ഓക്കെ, അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല, നമുക്ക് എന്നാലും ഗസ് ചെയ്യാം. ഒറ്റ സംഭവം ഇതാണ്, അവൻ മാറിക്കടന്നുപോയി. ലേവിനും മാറിക്കടന്നുപോയി. എന്താ അങ്ങനെ മാറിക്കടന്നു പോകാൻ കാര്യം? എന്താ, ലേവിനും പുരോഹിതനും ഒരൊറ്റ ചിന്തയുള്ളൂ, ആത്മീയ കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ദൈവവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാ. പ്രാർത്ഥന, ബൈബിൾ വായന, ചർച്ച് മീറ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷൻ, ചെല്ലാണ് എപ്പോഴും പ്രസംഗം കേൾക്കുക, അല്ലെങ്കിൽ ചെല്ലാണ് എപ്പോഴും ബുക്ക് വായിക്കുന്നു. ഇതൊക്കെ ശരി, ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഇത് മാത്രം കൊണ്ട് ഞാൻ ആത്മീയനാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ വഞ്ചനയാ യേശു ഇവിടെ തുറന്നു കാണിക്കുന്നത്. നമുക്കല്ലേ ഈ കോൺഷ്യൻസ് ഉണ്ടല്ലേ, കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മനസാക്ഷി അല്ലേ? മനസാക്ഷി ഇല്ലാത്ത ആരും ഇടില്ല. പക്ഷേ നമ്മുടെ മനസാക്ഷി എങ്ങനെയാ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതുള്ള പ്രധാനപ്പെട്ട കാര്യം. ചിലരുടെ മനസാക്ഷി ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആത്മീയമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, രാവിലെ എഴുന്നേൽക്കുന്നതിനെ പ്രാർത്ഥിക്കണം, 5 അധ്യായം ബൈബിള് വായിക്കണം, അല്ലെങ്കിൽ സുവിശേഷം പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം അവരുടെ മനസാക്ഷി അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ISIS-കാരന്റെ മനസാക്ഷിയുടെ പ്രോഗ്രാമിംഗ് എന്നറിയാമോ, ഇവിടെ എത്ര പേരെ കൊല്ലുന്നോ അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ എനിക്ക് പ്രമോഷൻ കിട്ടുന്നത്. അവൻ കൊടുക്കുക ഷൂട്ടിംഗ്, ഇവിടെ കാണുന്നവനെ എങ്ങനെ വെടിവെച്ച് കൊല്ലാതിരിക്കും, കാരണം മതഭക്തിയാ, അവൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഏത് സ്ഥലമാണ് ഞാൻ ഓർക്കുന്നില്ല, അവിടെയുള്ള അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ യുദ്ധഭൂമിയിലേക്ക് കടത്തിവിടും, കാരണം യുദ്ധഭൂമിയിൽ മൈൻസ് വെച്ചിട്ടുണ്ട്. ആദ്യം പട്ടാളക്കാർ കടന്നുപോയാൽ ആ പട്ടാളക്കാർ മരിച്ചാൽ രാജ്യത്തിന് നഷ്ടമാണ്. അതിനു പകരം പിള്ളേരെ വിടും, പിള്ളേര് മൈൻ പൊട്ടിയിട്ട് പിള്ളേര് മരിക്കുമ്പോൾ അവരുച്ചത്തിൽ അവരുടെ ദൈവത്തെ സ്തുതിക്കും. Can you imagine? കാരണം അവരുടെ മനസാക്ഷി ട്രെയിൻ ചെയ്തു. അതുകൊണ്ട് ഈ പ്രീച്ചിങ് പുൾപിറ്റ് ഒരു ഡേഞ്ചറസ് സ്ഥലമാണ്. This is a dangerous place. കാരണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ അതെപ്പോഴും സ്ക്രിപ്ചറിലാണോ, അതെപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് പരിശോധിച്ചോണം. ഇല്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങളുടെ മനസാക്ഷി അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടും. പ്രോസ്പെരിറ്റി മെസ്സേജ് മാത്രം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, യു ആർ ഇൻ എ ഗ്രേവ് ഡേഞ്ചർ. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ മനസാക്ഷി പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഞാൻ പണക്കാരനായി ഒരു സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങളുടെ മനസാക്ഷി പ്രോഗ്രാം ചെയ്യപ്പെട്ടാൽ പിന്നെ നിങ്ങളെ വേറെ ഒരു നല്ല കാര്യത്തിനും പ്രയോജനം ഉണ്ടാകത്തില്ല. അനേക ദൈവമക്കള് ദേ ആർ യൂസ്ലെസ്. അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എന്നാ പറഞ്ഞത്, ഒത്തിരി പേര് ദൈവത്തിന്റെ പ്ലാൻ ഭയങ്കര പ്രസംഗികരാണോ? അല്ല സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്ലാൻ നമ്മളെക്കുറിച്ച് ഭയങ്കര ഒരു ഇന്റർനാഷണൽ കാര്യമൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു പോയി ഒത്തിരി പേരുടെ ഭാവി തകർന്നുപോയി. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരായി തീരണം എന്നുള്ളതാണ്. അവന്റെ ദിവ്യ സ്വഭാവം ഏതൊക്കെയാണെന്ന് പഠിക്കണം നമ്മൾ, അത് മാനിഫെസ്റ്റ് ചെയ്യണം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. അതിനു പകരം വേറെന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളുടെ മനസാക്ഷി പ്രോഗ്രാം ചെയ്യപ്പെടും, യു വിൽ ബി ഇൻ ഡേഞ്ചർ. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാതെ ആയിപ്പോവും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവന്റെ ചിന്ത എന്നറിയാമോ, ഒരാൾ അപകടത്തിൽ കിടക്കുന്ന ആളിനേക്കാളും അവന്റെ ചിന്ത ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന, പക്ഷേ ഈ ആത്മീയ കാര്യങ്ങളുടെ ഔട്ട്പുട്ട് എന്താ നിങ്ങൾക്കറിയാമോ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ബൈബിള് വായിക്കുന്നേ? നമ്മൾ ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം, എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ ബൈബിള് വായിക്കുന്നേ? ഞാൻ ഒരിക്കലും ഒരു പ്രസംഗം എഴുതിയ ഒരു കാര്യം ഞാൻ ഇന്ന് വായിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരു ദിവസം മാറിയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ചു, കാരണം ദൈവസന്നിധിയിൽ കർത്താവിന്റെ കൂടെ ഇരിക്കാമല്ലോ. അങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എന്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, അയാൾക്ക് സംസാരിക്കണം. അദ്ദേഹം പറയാണ്, എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി, ഞാൻ വീണ്ടും അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. കർത്താവ് ചോദിച്ച ചോദ്യം, എടാ മോനെ, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? നീ പ്രാർത്ഥിക്കുന്നതും നീ വചനം ധ്യാനിക്കുന്നതും ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒത്തിരി പേര് ചുറ്റുമുണ്ട്, അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ആ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാനല്ലേ നീ പ്രാർത്ഥിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക, ഗോ സ്പീക്ക് ടു ഹിം. അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയണം, എന്തിനാ ബൈബിൾ വായിക്കുന്നേ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഈ പ്രാർത്ഥനയുടെയും ബൈബിൾ വായനയുടെയും ഉദ്ദേശം യേശു ക്രിസ്തുവിനോട് അനുരൂപരായി തീരുക എന്നുള്ളതാ. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാ. അതൊരു എസ്കേപ്പിസം അല്ല, അതൊരു എസ്കേപ്പിസം അല്ല. സീ, ശരിയാണ്, ചില സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാ ഞാനും. മാറിയിരിക്കേണ്ട സമയങ്ങളുണ്ട്, ദൈവസന്നിധിയിൽ ഇരിക്കണം, അതൊക്കെ ശരിയാ. പക്ഷേ ഇതിന്റെ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട്? ആ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരണം. ഇവിടെ ഇവന്റെ എസ്കേപ്പ് മെക്കാനിസം അങ്ങ് അടിച്ചു. എന്നറിയാമോ, ഇവൻ ചിന്തിച്ചാൽ, അയ്യോ ഞാനവിടെ ആലയത്തിൽ ചെന്നില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമാണ്. നീഡിയായിരിക്കുന്ന ഒരുവനെ എസ്കേപ്പ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ എസ്കേപ്പ് മെക്കാനിസം ചെയ്യുന്നുണ്ടോ? ഒരാളുടെ നീഡ് കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? അതിന് നമുക്ക് വേറെ ഒത്തിരി ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ചിൽഡ്രൻ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാളെ മറ്റ് കുറേ പിള്ളേർ ഒരുമിച്ച് കൂടി മോക്ക് ചെയ്യുമ്പോൾ, കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? സ്റ്റോപ്പ്, ദിസ് ഈസ് നോൺസെൻസ്. പറയുന്നുണ്ടോ? എൻ്റെ കാര്യം എന്നറിയാമോ, നമ്മളൊരു എസ്കേപ്പ് മെക്കാനിസമോ? അവൻ്റെ കാര്യമല്ലേ, അവനെങ്ങനെയായി പോട്ടെ, എനിക്കെന്നാ കുഴപ്പം? പക്ഷേ എൻ്റെ ചോദ്യം ഇതാ, അത് കളിയാക്കുന്നത് നിങ്ങളെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാവുന്നേ? സിമ്പിൾ കാര്യം പറഞ്ഞേ. ക്ലാസ്സിൽ ഒരു കുട്ടി ഫീസ് കൊടുത്തില്ല എന്ന് കാണുമ്പോൾ അത് അവന്റെ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എനിക്കായിരുന്നു ആ അവസ്ഥയെങ്കിൽ എന്നൊന്ന് ചിന്തിക്കാൻ, പൈസ കൊടുക്കണമല്ലേ ഞാൻ പറഞ്ഞേ, ഒന്ന് ചിന്തിക്കാൻ, ഇങ്ങനെ ഒന്ന് പ്രോഗ്രാം ചെയ്യപ്പെടണം നമ്മുടെ മനസ്സാക്ഷി. കാരണം വചനം അങ്ങനെയാ പറയുന്നേ, അങ്ങനെ പറഞ്ഞേ. മറ്റുള്ളവന്റെ വേദന കാണുമ്പോൾ, അവന്റെ ദുഃഖം കാണുമ്പോൾ എനിക്കായിരുന്നു ആ അവസ്ഥയെങ്കിലെന്ന് ഒന്ന് ചിന്തിക്കാത്തവൻ, അവൻ യേശുക്രിസ്തുവിനോട് അനുരൂപനായി തീർന്നിട്ടില്ല. യേശുക്രിസ്തുവിനോട് അനുരൂപനായി തീർന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ചിന്താഗതി ദിവസങ്ങളിൽ നിന്ന് മാറണം സഹോദരങ്ങളെ. എസ്കേപ്പ് ചെയ്യരുത് സിറ്റുവേഷനിൽ നിന്ന്, എസ്കേപ്പ് ചെയ്യരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സിറ്റുവേഷനിൽ? എന്ത് ചെയ്യാൻ പറ്റും? സി, അന്യരുടെ വഴക്കിൽ ഇടപെടരുന്നൊരു വചനമുണ്ട്. അതുകൊണ്ട് എല്ലാ വഴക്കിലൊന്നും നമുക്ക് പോയി ഇടപെടാൻ പറ്റത്തില്ല. എങ്കിലും ഒരാളെ ഒരാളെ ചവിട്ടിക്കൂട്ടുന്ന കാണുമ്പം ഒന്നൊരു വാക്ക്, ആ പോട്ടെ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, അവരോട് അടി ഉണ്ടാക്കാൻ പോകരുത്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അപ്പം നിങ്ങൾ വരും, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ സാരമില്ലെന്ന് വിട്ടുകള, ഒന്ന് ക്ഷമിച്ചുകള എന്ന് പറയാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു ചെറിയ സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞത് കർത്താവ് എത്ര മനോഹരമായിട്ട് സംസാരിക്കുന്ന അറിയാവോ? ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ നമ്മൾ തിരിച്ചറിയണേ. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ ഒരുത്തം കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്നറിയാമോ, ആ ഇവൻ ഈ വഴി കൂടെ പോകേണ്ട കാര്യമല്ലോ ഉണ്ടോ? കാരണം യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള വഴിയുടെ പ്രത്യേകത, അത് ഇച്ചിരി വിജനമായ സ്ഥലമാണ്. അത് മാത്രമല്ല, കള്ളന്മാരുള്ള സ്ഥലമാണ്. നമ്മൾ പറയണേ, ആ അവൻ ചെയ്തതിൻ്റെ അവൻ അനുഭവിക്കണം. അല്ലും പറഞ്ഞു അവൻ്റെ പോകാനായിട്ട്, അവന് കോമൺ സെൻസ് ഇല്ലേ? ഇത് പോയ എഴുതൊഴി പോയ അടി കിട്ടുമെന്ന് അറിയത്തില്ലേ? ഇതാണ് വേറെ ചിലരുടെ മനസ്സാക്ഷി ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് കാര്യം കണ്ടാലും ഉടനെ അറിയാവോ, അത് അവൻ്റെ പാപമാ, അവൻ്റെ കുഴപ്പമാ. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരബദ്ധം പറ്റുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കാര്യം വരുമ്പം അയ്യോ ഞാൻ അങ്ങനെ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒത്തിരി കൺസെഷൻ കൊടുക്കും. വേറെ ഒരാൾക്ക് ഒരല്പം പോലും കൺസെഷൻ ഇല്ല. ചിന്തിക്കുന്നുണ്ടോ, ഒരാൾക്ക് ഒരു രോഗം വന്നാൽ ഉടനെ ആദ്യം വരുന്ന മനസ്സിൽ വരുന്നത് അവൻ്റെ പാപം കൊണ്ടാണെന്നുള്ള ചിന്തയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതാണെന്നുള്ള ചിന്തയുണ്ടോ? ആയിരിക്കാവുന്നേ, അത് ദൈവത്തിന്റെ കാര്യമോ? നമ്മളെ ജഡ്ജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾക്കൊരു രോഗം വരുമ്പം, ഒരാൾക്കൊരു തകർച്ച വരുമ്പം, അതൊക്കെ ദൈവത്തിന്റെ കാര്യമല്ലേ? ജഡ്ജ്മെന്റ് സീറ്റ് ഇരിക്കുന്ന ദൈവമല്ലേ നമ്മളോട് പറഞ്ഞോ അത് അറിയാൻ, അത് ഗുണിച്ച് ഹരിച്ച് അവൻ ഇതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ വന്നേ, അവൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നേ, ഇതുവല്ലോ പറയാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? നോ. നമുക്ക് വരുമ്പോഴോ? നമുക്ക് രോഗം വന്നു, നമ്മളങ്ങനെ പറയോ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രോസസ് ഇങ്ങനെയാണ്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റു പലരോ പലരെ കുറിച്ചും പറഞ്ഞു അവന്റെ പാപം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം രോഗം വന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രഗിളാ, ഏത് പാപമാ ചെയ്തേ, കഴിഞ്ഞ ദിവസം എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയോ, കിടന്ന് സ്ട്രഗിളാ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ഈ മറ്റുള്ളവന്റെ അവൻ എന്താ വന്നതെന്നുള്ളതിനെ കുറിച്ച് ഈ ഈ എന്നെ റിസർച്ച് ചെയ്യാൻ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം നമുക്ക് വരുത്താൻ. അവരെ വിട്. ശിഷ്യന്മാരും കർത്താവിനോട് തന്നെ ചോദിച്ചത്, കർത്താവേ ഇവൻ അന്ധനായിത്തീർന്നത് ഇവന്റെ പാപം നിമിത്തമാണോ? പിന്നെ ആ ഇവൻ ജന്മനാന്തനാണല്ലോ, അതുകൊണ്ട് അമ്മയപ്പന്മാരുടെ പാപമാണോ, അതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞ സൗരങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വിട്ടുപിടി, ഒത്തിരി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേന് കഴിവുള്ളിടത്തോളം നന്മ ചിന്തിക്കാമെങ്കിൽ ഒത്തിരി ബി പി ഒത്തിരി ഹൈ ആകാതെ നമുക്ക് ഒരു മീഡിയത്തിൽ നിൽക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബി പി ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യും. ഞാൻ ആ ബി പി അസുഖത്തെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞ്, നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ആ ഒരു എന്നാ പ്രവോക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞ്. ഒത്തിരി മറ്റുള്ളവരുടെ കാര്യം റിസർച്ച് ചെയ്യാൻ പോകാതെ വിട്, അരെ വിട്, ദൈവം വിധിക്കട്ടെ. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് വാ. അതാ ശമര്യക്കാരൻ്റെ കാര്യം. ഓക്കെ, എനിക്ക് സമയം വളരെ കുറവാണ്, ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോട്ടെ. അതിൻ്റെ 33-ാം വാക്യം, verse 33.
ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി.
ആ മതി, ഇവിടെ എഴുതിയിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു ശമര്യക്കാരനോ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, ഹി ഫെൽറ്റ് കമ്പാഷൻ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതാ ദൈവീക സ്വഭാവം എന്ന് പറയുന്നത്. ഒരുവന്റെ പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ അവൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അവൻ ഇങ്ങനെ ദൈവത്തെ വിട്ടു പോയതുകൊണ്ടാണോ, ഇതൊന്നും ചിന്തിക്കാതെ ഒരുവൻ തകർന്നു കിടക്കുന്ന കാണുമ്പോൾ, ഒരുവൻ രോഗിയായി കിടക്കുന്ന കാണുമ്പോൾ, ഒരുവൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കാണുമ്പോൾ, ഒരുവൻ സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് കിടക്കുന്ന കാണുമ്പോൾ, അവനെക്കുറിച്ച് കൂടുതൽ ഡിസക്ട് ചെയ്യാതെ അവനെ കണ്ടിട്ട് മനസ്സലിയുക എന്നുള്ളതാ യേശുവിന്റെ സ്വഭാവം. ഇതില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഈ ദൈവിക സ്വഭാവമാണ്. എന്താ? മനസ്സലിവ്. പൗലോസ് പറഞ്ഞു, മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസങ്ങളുടെയും ദൈവം. ദ ഗോഡ് ദ ഫാദർ ഓഫ് കമ്പാഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഈ ഒരു കാര്യമാണ്. ഒരാളൊരു അപകടത്തിൽ കിടക്കുന്ന കാണുമ്പോൾ, രോഗിയായിരിക്കുന്ന കാണുമ്പോൾ, പ്രശ്നത്തിലായിരിക്കുന്ന കാണുമ്പോൾ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വിട്ടിട്ട് ആ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിക്കാൻ ഒരു സ്റ്റെപ്പ്. രണ്ട്, ദൈവം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമുക്കൊന്ന് കയറി നിൽക്കാം. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. ജനക്കൂട്ടത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു, നമുക്കറിയാവുന്ന വാക്യമാ. അവർ ചിന്യവരും ചിദ്രയവരുമായി കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരെ ഉപദേശിച്ചു. അവര് 3 ദിവസം പ്രസംഗം കേട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, മടങ്ങിപ്പോകുമ്പോൾ അവർ തളർന്നു വീഴുമെന്ന് കരുതി അവർ കർത്താവ് മനസ്സലിഞ്ഞു. നോക്ക് കർത്താവിന്റെ മനസ്സലിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ജനക്കൂട്ടത്തെ കണ്ട് എന്നാ തോന്നുന്നേ? 1 കോടി ആൾക്കാരുള്ള ബാംഗ്ലൂർ പട്ടണം, നമുക്കിവരെ കാണുമ്പോൾ എന്താ തോന്നുന്നേ? ഞാൻ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കുക. കുറെ പേര് അയ്യപ്പന്മാര് കാവ്യ എന്നാ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അവർ യാത്ര പോവാ ശബരിമലയിലേക്ക്, നമുക്ക് എന്നാ തോന്നുന്നേ? നമ്മുടെ ഉള്ളിൽ വരുന്ന കലിപ്പ് പോവുക, കറുത്ത വസ്ത്രവും ധരിച്ച്. ഞാൻ പറഞ്ഞത് അവർക്ക് അറിയില്ലെന്നേ. കർത്താവിന്റെ ഹൃദയം കണ്ടോ? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഓർക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അവരുടെ അറിയായ്മയുടെ കാലങ്ങളാ, അതിൽ നമ്മളും പ്രതിയാ. കാരണം സുചേട്ടൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പോയി ശബരിമല പോകുന്നതിനെ കുറിച്ച് പറയണ്ട, അവിടെ പോകണ്ട, അതല്ല പറയണ്ടേ. അവരോട് സ്നേഹവാനായ കർത്താവിനെ കുറിച്ചാണ് പറയണ്ടേ. മനസ്സലിവ തോന്നണ്ടേ? മനസ്സലിവ തോന്നണ്ടേ? യെരുശലേമിലേക്ക് ആൾക്കാർ വന്നുകൂടി ഇടിച്ചു നിൽക്കുകയാണ്. അവർക്കൊരു ചടങ്ങുണ്ട്. പുരോഹിതൻ ശീലോഹാം കുളത്തിലോട്ടൊന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് വെള്ളവുമായിട്ട് കയറി വന്ന് ജനക്കൂട്ടത്തിൽ തളിക്കും. അപ്പൊ ആൾക്കാരിങ്ങനെ ഇടിച്ചു നിൽക്കുക. ഒരു ശകലം വെള്ളം വീണാൽ, ആനാം വെള്ളം വീണാൽ എന്റെ കാര്യങ്ങൾ ഓക്കെ ആവും, ഒരു അനുഗ്രഹമാണെന്ന് കരുതി ഇടിച്ചു നിൽക്കുമ്പോൾ ഇപ്പുറത്ത് മാറിയെന്ന് യേശു വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു അത് കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് പോയില്ല. കണ്ടോളാം, അവൻ ആനാമ്പള്ളം തളിക്കുന്നിടത്ത് പോയി അവൻ വെള്ളം പിടിക്കാൻ നിൽക്കുകയാണോ, ഇതുകൊണ്ട് വല്ലതും പ്രയോജനം ഉണ്ടോ? അതല്ല യേശു ചിന്തിച്ചേ. യേശു പറഞ്ഞ് കം, ഞാനാ ജീവന്റെ ജലം, എന്റെ അടുക്കിലേക്ക് വാ, നിങ്ങളുടെ ദാഹം തീരും. അപ്പം അവർക്ക് വേണ്ടത് യേശുവിനെയാ. ഇപ്പൊ കാണിക്കുന്ന കാര്യങ്ങൾ അറിയായ്മ കൊണ്ട് കാണിക്കുന്ന, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാ, അവര് സുവിശേഷം കേൾക്കാത്തത് കൊണ്ടാ. ആ യേശുവിന്റെ മനോഭാവത്തിലേക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ യേശു. കുഷ്ഠരോഗിയെ കണ്ടു, മനസ്സലിഞ്ഞവനെ തൊട്ടു. അറിയാം സംഭവം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ 2000 വർഷമുള്ള കോണ്ടെക്സ്റ്റ് ചിന്തിക്കണം. അന്നൊരു കുഷ്ഠരോഗിയെ കണ്ടാൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ പാപം ചെയ്തു അതുകൊണ്ട് കുഷ്ഠം വന്നേ. ആ കോണ്ടെക്സ്റ്റ് ചിന്തിക്കണം. എല്ലാവരും ഇവൻ പാപം ചെയ്തുകൊണ്ടാണ് കുഷ്ഠരോഗം വന്നതെന്ന് കരുതി മാറിപ്പോകുമ്പോൾ ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട ഗുരു കർത്താവ് ചെന്നവനെ മനസ്സലിഞ്ഞ് തൊട്ടെന്നെഴുതി വെച്ചിരിക്കുന്നേ. മനസ്സലിഞ്ഞ് അവനെ തൊട്ടു. ശുദ്ധമാവുക, എനിക്ക് മനസ്സുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സൊന്ന് രൂപാന്തരം സംഭവിക്കട്ടെ. ഒത്തിരി പ്രീകൺസീവ്ഡ് ഐഡിയ കൊണ്ട് ബൈബിൾ വായിക്കുന്നു, ഒത്തിരി മുൻവിധിയോടെ ആൾക്കാരെ നോക്കുന്നു, ഒത്തിരി മുൻവിധിയോടെ ആൾക്കാരോട് ഇടപെടുന്നു. അതുകൊണ്ട് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നല്ല ശമരിയാക്കാരനാകാൻ പറ്റുന്നില്ല. ഇതെല്ലാം കിടക്കുന്നുണ്ട്, ഇതെല്ലാം ഒരു ബാരിയറാ, ഒരു മെന്റൽ ബാരിയറാ. ഈ ബാരിയർ മാറാതെ നമുക്കൊരിക്കലും ഒരാളെ കണ്ട് മനസ്സലിയാനോ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാനോ കഴിയുന്നില്ല. ഒത്തിരി സ്റ്റെപ്പുണ്ട് അവിടെ. മനസ്സലിഞ്ഞ് പിന്നെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? അരികെ ചെന്ന്. മനസ്സലിഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? അരികെ ചെന്നു, പിന്നെ എന്ത് ചെയ്തു? എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. നോക്കുക, ഒത്തിരി സ്റ്റെപ്പ് നമ്മൾ കാണുന്നു. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള എഴുതിയിരിക്കുകയാണ്, അവൻ കഴുതപ്പുറത്ത് വന്ന, കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. ആദ്യം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി, പിന്നെ അവന്റെ അടുക്കൽ ചെന്നു, പിന്നെ ഹീ സ്റ്റൂപ്പ് ഡൗൺ, അവനെ കുനിഞ്ഞ് എന്ന് എഴുതി വെച്ചിരിക്കുന്നേ. ഒന്ന് താഴേക്ക് ഒന്ന് കുനിഞ്ഞു, അവന്റെ മുറിവുകളെ വെച്ചൊന്ന് കെട്ടി, പിന്നെ അവനെ പൊക്കിയെടുത്ത് കഴുതപ്പുറത്തൊന്ന് ഇരുത്തി. ബിസിനസ്സുകാരനാണ് ആള്. ഈ പുള്ളി എന്തിനു വേണ്ടി പോകുന്ന? ഈ പുള്ളിക്കാരൻ കഴുതപ്പുറത്ത് ബിസിനസ്സിന് വേണ്ടി പോയ ആളാണ്. പുള്ളിക്ക് എന്റെ കാര്യം വല്ലതും ഉണ്ടോ? പുള്ളി ബിസിനസ്സിന് പോയാൽ പോരെ, മറ്റവരൊക്കെ ജസ്റ്റിഫിക്കേഷൻ ഈ പുള്ളിക്കാരനുണ്ട്. കാരണം എന്തോ, അത്യാവശ്യമായിട്ട് ബിസിനസ്സിന് പോവാ. പക്ഷേ തന്റെ ഒരു സഹജീവി, തന്നെ പോലെ ഒരുത്തൻ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ അവന് മുന്നോട്ട് പോകാൻ മനസ്സ് വന്നില്ല. അവൻ ഇറങ്ങി, അവൻ ഓടിച്ചെന്നു, അവൻ കുനിഞ്ഞു, അവൻ അവന്റെ എന്ത് ചെയ്തു, എണ്ണയും വീഞ്ഞും ഒക്കെ എടുത്തു, പകർന്നു, അവനെടുത്ത് കഴുതപ്പുറത്ത് വെച്ചു, അടുത്തുള്ള സത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു ചോദ്യം കൂടെ ചോദിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന്, 36-ാം വാക്യം, verse 33, ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. 37-ാം വാക്യം ശ്രദ്ധിക്കണേ, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. The one who showed mercy. Then Jesus said to him, go and do the same. ചോദ്യം എന്താ? ആരാണ് അയൽക്കാരൻ? ആരാ അയൽക്കാരൻ? ആരാ അയൽക്കാരൻ? എന്റെ ഫ്ലാറ്റ് നമ്പർ 101, അടുത്തയാളുടെ ഫ്ലാറ്റ് നമ്പർ 102, അതാണ് അയൽക്കാരൻ അല്ല. കരുണ കാണിക്കുന്നവനാ അയൽക്കാരൻ. എന്താ യേശു ഇത് പറയാൻ കാര്യം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒത്തിരി വാക്യം പറയണമെന്നുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കള്, അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, അവരൊരു പ്രകാശമായിട്ട് നിന്ന് ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചേ? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. നല്ലവക മുന്തിരിവള്ളി നട്ടു, കല്ലുപിറക്കി കളഞ്ഞു, തോട്ടമെല്ലാം കെട്ടി. ഇതെല്ലാം കെട്ടിയപ്പോൾ യജമാനിന്റെ ഉദ്ദേശം ഇതാണ്, ഈ നല്ല ഫലം കായ്ച്ച് ഈ നല്ല ഫലം അനേകം പേരെ അനുഭവിക്കണം. പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ഈ കൃപ കിട്ടിയത്. എന്ത് കൃപയാ? ഫലം കൊടുക്കാൻ വേണ്ടിയുള്ള കൃപയാ. ഫലം കൊടുക്കാൻ, എന്താ ഫലം? പരിശുദ്ധാത്മാവിന്റെ ഫലം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ കരുണ എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തിന്റെ സന്തോഷം എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തിന്റെ പരോപകാരം എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തിന്റെ താഴ്മ എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം. ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്നത്, സഭയാകുന്ന തോട്ടത്തിൽ. സഭയാകുന്ന തോട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ യോഹന്നാസ്നാവ് നേരത്തെ അത് വിളിച്ചു പറഞ്ഞു, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ എന്ത് ചെയ്യും? വെട്ടിത്തീലെറിയും. പുള്ളി കാൽവിനിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. കാരണം കാൽവിനിസ്റ്റ് ആണ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഫലം കായ്ച്ചില്ലെങ്കിലും നിങ്ങളുടെ രക്ഷയൊന്നും എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ ഈ കാൽവിനിസ്റ്റ് ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഉള്ള കാര്യം യോഹന്നാസ്നാവൻ വിളിച്ചു പറഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ എന്ത് ചെയ്യും? വെട്ടിത്തീലെറിയും എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അവരൊരു ചോദ്യം ചോദിച്ചു കേട്ടോ, നമ്മളാണ് എന്ത് പറഞ്ഞേനെ, നമ്മളാണെങ്കിൽ ഡോക്ടറിനെ കാര്യം എടുത്തേനെ, എന്നാ യോഹന്നാസ്നാപകനെ അങ്ങനെയല്ല, ഞങ്ങളുടെ തിയോളജി അനുസരിച്ച് അങ്ങനെ ഫലം കായ്ച്ചില്ലേലും വെട്ടുമൊന്നുമില്ല. നമ്മൾ ഒത്തിരി തിയോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞേ. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്യുന്ന അറിയാമോ? അവർ ചെന്ന് യോഹന്നാസ്നാപകനോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്ന് അറിയാവോ? ഞങ്ങൾ എന്ത് ചെയ്യണം ഫലം കായ്ക്കാൻ? എന്താ യോഹന്നാസ്നാപകൻ പറഞ്ഞു? ആ വാക്യം കൂടെ വായിച്ചു, ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് വായിച്ചു നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ മൂന്നാം അധ്യായം അതിന് 9 മുതൽ.
ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിനവൻ, രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളും ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുതെന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു.
ഈ എന്നെ വെട്ടുന്ന കാര്യം കേട്ട ഉടനെ അവർ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ? അപ്പൊ പറഞ്ഞ കാര്യം, രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഉടനെ നമ്മൾ തിയോളജിക്കൽ പോയിന്റ്, ബ്രദറെ അതെങ്ങനെയാ ബ്രദറെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്കിപ്പോ 10 ഷർട്ട് ഉണ്ടെങ്കിൽ 5 എണ്ണം കൊടുക്കണോ? അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, 5 എണ്ണം ഉണ്ടെങ്കിൽ 2.5 കൊടുക്കണോ? പിന്നെ 2.5 ഉണ്ടെങ്കിൽ അത് 1.5 കൊടുക്കണോ? ഞാൻ പറഞ്ഞതറിയോ, നമ്മൾ ഒന്നാം തരം പരീക്ഷന്മാരാ. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നേ. നമ്മൾ അതിന്റെ സ്പിരിറ്റ് ശ്രദ്ധിച്ചാൽ മതിയെന്നേ. അല്ല, കൃത്യം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി അതിന്റെ കൃത്യം കൊടുത്തു. അങ്ങനെയാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുണ്ടല്ലോ, വീണ്ടും അതിന്റെ പകുതി കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലത് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആകെപ്പാട് എത്ര പറ്റുള്ളൂ? 1 ഷർട്ടും അതിന്റെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം ഇന്ന് പോയിട്ട് ഓങ്കോളി പോവാം. കാരണം ഇവിടെ ഒന്ന് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇടണ്ടേ, അല്ലെങ്കിൽ മനുഷ്യന്റെ അടുത്ത് നിൽക്കേണ്ടതല്ലേ? അപ്പൊ എന്നാണെങ്കിലും 1 എണ്ണം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ അന്നേരം 2 ഉണ്ട് 1 അതല്ലെന്ന് പ്രശ്നം. ദ സ്പിരിറ്റ്, അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ്. എന്താ അത് എന്ന് പറഞ്ഞാൽ, ആവശ്യക്കാരനെ കാണുമ്പോൾ അവന് കൊടുക്കണമെന്നാ പറഞ്ഞേ, അവന് കൊടുക്കണമെന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ ആഹാര സാധനം ഇല്ലാത്തവന് കൊടുക്കണം. ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണെന്നറിയോ നമ്മുടെ പ്രശ്നം? നമ്മൾ പറഞ്ഞു ബ്രദറെ, ഞാൻ ആരെയും കാണുന്നില്ല, എനിക്കറിയാവുന്നവരെല്ലാം ഭയങ്കര എന്നെ പറഞ്ഞു, എല്ലാം ഭയങ്കര, എന്നെക്കാളും വലിയ പൊസിഷനില്ല, പിന്നെ ഞാൻ ആർക്കാ കൊടുക്കണ്ടേ? കുഴപ്പം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എ സി കാറിൽ കയറി ഗ്ലാസ് കയറ്റിയിട്ട് ആത്മീയ ഗീതങ്ങൾ കേട്ട് സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ സി ഓഫീസിൽ പോകുന്നു. എ സി ഓഫീസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എ സി ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ കാണുന്നു. പിന്നെ വൈകുന്നേരം വീണ്ടും അവിടെ നിന്ന് എ സി കാറിൽ വീണ്ടും ഇറങ്ങി ഗ്ലാസ് കയറ്റിയിട്ടു, പിന്നെ എന്ത് ചെയ്യുന്നു? എ സി വീട്ടിലോട്ട് വരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരെയും കാണുന്നില്ല. സൗരന്മാരെ രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഈ സർക്കിളിന്റെ അകത്തുനിന്ന് ഒന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങിയിട്ട് പത്ത് പേരെ ഒന്ന് കാണുന്ന ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യം ആ കഴുതപ്പുറത്തു നിന്ന് താഴേക്കൊന്ന് ഇറങ്ങണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. മനുഷ്യരെ കാണാൻ തുടങ്ങ്, മനുഷ്യരോട് സംസാരിക്കാൻ തുടങ്ങ്, സാധാരണക്കാരൻ്റെ ഇടയിലേക്കൊന്ന് ചെല്ല്, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്കൊന്ന് വല്ല കാലത്തു നിന്ന് കയറി ചെല്ല്. നിങ്ങൾ അപ്പോൾ കാണും ഒത്തിരി നീഡിയായിട്ടുള്ള ആൾക്കാരെ. ഇത് ഓഫീസും വീടും ഓഫീസും വീടും മാത്രമായിട്ട് നമ്മൾ ജീവിച്ചാൽ ജീവിതത്തിൽ ആരും കാണത്തില്ല. ഒടുക്കൻ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് എ സ്റ്റെപ്പ്. കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങ്. രണ്ട്, അങ്ങോട്ടൊന്ന് ചെല്ല്, ഒരു സ്റ്റെപ്പ് വെക്ക്, ഒന്ന് കുനിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് അവരുടെ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ല്. ഞാൻ ചോദിക്കട്ടെ, ആരും നമ്മളോട് അവരുടെ ഒരു നീടും പറയത്തില്ല, പറയോ? കാരണം നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആർക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഒരു സാധാരണക്കാരനായിട്ട് ഇറങ്ങ്. ഒരിക്കലും മറ്റുള്ളവർക്ക് തോന്നരുത് നിങ്ങൾ വലിയവനാണെന്ന്. കാരണം എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ അവരെ പോലെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതാ യേശുവിന്റെ പ്രത്യേകത. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ പൊങ്ങിയിരിക്കാവുന്ന ഏറ്റവും വലുതായിട്ട് പൊങ്ങിയിരിക്കാൻ പറ്റുന്നയാള്. കാരണം സ്വർഗത്തിന്റെ ആരാധ്യ വിഷയമായവനാ. പക്ഷെ അതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി താഴോട്ട് വെച്ചിട്ട് യേശു ഈ ഭൂമി വന്നപ്പം ഒരു കൊച്ചു കുഞ്ഞിന് അമ്മമാർക്ക് യേശുവിനെ കൊച്ചിനെ കൊണ്ട് മടിയിരുത്താനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് യേശുവിന്റെ അടുക്ക വന്ന് ഇടിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പത്രോസിന് യേശുവിനോട് ശാസിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. അതായിരുന്നു യേശു. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. ആരാത്? നമ്മളൊക്കെയാണ് ശകലം വിശുദ്ധി കൂടിയാൽ പിന്നുണ്ടല്ലോ. ആ പിന്നെ ഒരു മനുഷ്യനെ അടുത്ത് നിർത്തുകയല്ല. എങ്ങാണും രണ്ടു ദിവസം ഉപവസിക്കുക എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോട്ടം കാണുമ്പോൾ പിന്നെ ആരും അടുക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വിശുദ്ധനായ യേശു ഇത്രയും പാപികളുടെ അടുക്കൽ എത്ര കംഫർട്ടബിളായിട്ട് ഇടപെട്ടെ. ഞാൻ പറഞ്ഞത് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് നിലവിളിക്കാം. അതിനാണ് ഞാൻ ഇത് പറയുന്നത്. ഞാനത് എന്നോട് സംസാരിക്കുക സ്വരങ്ങൾ. ഞാൻ യേശുവിനെ കാണുമ്പോൾ എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ അറിയുക. അല്ലാതെ ഇവിടെ ഇരുന്ന് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്നോട് ഞാൻ സംസാരിക്കട്ടെ. യേശുവിനെ കാണുമ്പോഴാ എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ അറിയുന്നത്. ഒരു ലെവലൊക്കെ താഴാൻ പറ്റും. അതിൻ്റെ അവിടം താഴേക്ക് താഴാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ വരുമ്പോഴത്തേന് അവിടുത്തെ സെക്യൂരിറ്റി എന്നോട് പേരെന്ന് എഴുതി വെക്കാൻ പറയുമ്പം എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പെരുമ്പറ, ആ എടാ ഞാൻ ആരാ, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അഥവാ അവൻ എഴുതുമ്പം അവിടുന്ന് സൈനും കൂടെ ചെയ്യണേ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഒരു സൈനിടിയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നറിയാവോ? സെക്യൂരിറ്റി ചെറുത്, ഞാനാരാണ് വലുത്. സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞേ. അറിയുന്നില്ലേ ഈ കാര്യമൊക്കെ? നമ്മളോടൊന്ന് വണ്ടി അങ്ങോട്ടൊന്ന് മാറ്റിയൊന്ന് വെച്ചേ, മാറ്റിയൊന്ന് ഇട്ടേന്ന് ഒരു സെക്യൂരിറ്റി പറയുമ്പോഴത്തേന് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉള്ളില്. കാരണം ആരാ ഞാൻ? ആരാ ഞാൻ? ഐ ആം ദ VVIP. നമുക്ക് യേശുവിലേക്ക് നോക്കാം. യേശുവിലേക്ക് നോക്കുമ്പോഴേ നമ്മുടെ ഒന്നുമില്ലായ്മ നമ്മൾ അറിയുള്ളൂ. നമുക്ക് പറയാം, കർത്താവേ എനിക്കിങ്ങനെ പോയാൽ പോരാ. കർത്താവേ എനിക്ക് ആ ദിവ്യ സ്വഭാവത്തിൽ വളരണം. കൃപ തരണേ കർത്താവേ. അക്നോളജ് അവർ നീഡ്. നമ്മുടെ നീഡ് നമുക്ക് അക്നോളജ് ചെയ്യാൻ സ്വരങ്ങളെ. നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്കൊന്ന് സമ്മതിക്കാം. എന്നിട്ട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ ദൈവമേ അവിടുത്തെ ദിവ്യ സ്വഭാവത്തിൽ എനിക്കൊരു ശതമാനം പോലും വളരാൻ കഴിയത്തില്ല. എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഞാൻ ആശ്വാസ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ എന്ത് ചെയ്യും? തികയ്ക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശുവിനെ പോലെ ആയി തീരണമെന്ന്? അങ്ങനെ നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു ഇതു പറയാനുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ യേശുവിനെ പോലെ ആയിത്തീരാൻ ഓരോ ദിവസം കഴിയും തോറും പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.